ഹാസ്യം നിറഞ്ഞ സിനിമകളും സ്റ്റേജ് ഷോകളും മിമിക്രിയും എന്നും മലയാളികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. തിരക്കു നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കവുമായി തിരക്കുകളും സങ്കടങ്ങളും എല്ലാം മറന്ന് നമുക്ക് മനസ്സ് നിറയെ സന്തോഷം വിതച്ചവരാണ് അടൂർ ഭാസിയും ജഗതി ശ്രീകുമാറും മറ്റു പല ഹാസ്യതാരങ്ങളും. ഹാസ്യത്തിലുള്ള മലയാളിയുടെ കഴിവിന് കേരളം ഒരു അതിർവരമ്പല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ കൊമേഡിയനായ ഡാൻ നൈനൻ. അമേരിക്കയിൽ ജനിച്ചു വളർന്ന് ലോകത്തെ മുഴുവൻ തന്റെ തമാശകളിലൂടെ കൂടുകൂടെ ചിരിപ്പിക്കുന്ന ലോക പ്രശസ്തനായ മലയാളി വേരുകളുള്ള ഹാസ്യ സാമ്രാട്ട് ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ ഡാൻ നൈനൻ. ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ലക്ഷക്കണക്കിന് ഹാസ്യപ്രേമികളെ മനസ്സ് തുറന്ന് ചിരിപ്പിക്കുന്ന ഡാൻ നൈനൻ ഒരു പാതി മലയാളിയാണെന്ന കാര്യം സ്റ്റേജിലെ തമാശകൾ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഭൂരിഭാഗം മലയാളി ആസ്വാദകർ പോലും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല.
നമസ്കാരം, ഞാൻ ഡാൻ നൈനൻ.
വിവിധ വേദികളിൽ രസകരമായ ഓട്ടൻതുള്ളലിലൂടെ കുഞ്ചൻ നമ്പ്യാർ കേരളത്തിൽ ഹാസ്യത്തിന് പാരമ്പര്യം കുറിച്ചപ്പോൾ ഇതൊരു വലിയ കലയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പിൻഗാമികളായി നാം കണക്കാക്കുന്ന ഹാസ്യ സാമ്രാട്ടുകളായ അടൂർ ഭാസിയും എസ് പി പിള്ളയും ജഗതി ശ്രീകുമാറുമെല്ലാം ഇവരുടെയെല്ലാം പിൻഗാമിയെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന പേരാണ് ഡാൻ നൈനൻ. ഇറ്റാലിയനും സ്പാനിഷും ജർമ്മനും മാത്രം സംസാരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവരെ തന്റെ സരസമായ ശൈലിയിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് പാതി മലയാളിയും പാതി ജാപ്പനീസുമായ ഡാൻ നൈനൻ.
What race is that guy anyway? All right, my dad is from India, and my mom is from Japan. I mean, my mom is so Japanese that when I was born, I came out cordless.
വിദേശികൾ മാത്രമല്ല പ്രവാസി മലയാളികളും ഡാനിന്റെ ഹാസ്യ അവതരണത്തെ പാടെ കൈയടിച്ച് അംഗീകരിച്ചതായി തെളിയിച്ചിരിക്കുകയാണ് ഫൊക്കാനയുടെ 4000-ൽ പരം അംഗങ്ങൾ. തന്റെ ദേശക്കാരടങ്ങിയ ഇത്രയും വലിയ ഒരു സദസ്സിന് മുൻപിൽ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം ഒരു വലിയ ഭാഗ്യവും ഒരു നല്ല അനുഭവവുമായി കാണുകയാണ് ഡാൻ നൈനൻ.
Of course I love doing Malayali shows. I did a show for 4000 Malayalis in Florida for a group called Fokana, the Federation of Kerala Associations of North America. One of the best shows I've ever done. It was wonderful. So yes, I do a lot of Malayali events.
ഇന്റൽ എന്ന കമ്പ്യൂട്ടർ ചിപ്പ് കമ്പനിയിൽ ഉന്നത പദവിയിൽ ജോലി ചെയ്തിരുന്ന ഡാൻ തന്റെ ഹാസ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ തനിക്കുണ്ടാവുന്ന സന്തോഷവും തിരിച്ചറിഞ്ഞ് ഈ പ്രമുഖ കമ്പനിയിലെ സ്ട്രാറ്റജിക് റിലേഷൻസ് മാനേജർ എന്ന പദവി ഉപേക്ഷിച്ചാണ് ഹാസ്യരംഗത്തേക്ക് കാൽ വെച്ചത്.
I was working at Intel, the computer chip company, and it was my job to travel the world with the chairman and co-founder of Intel, Andy Grove. Now, my job was to design these technical demonstrations and present them at events all over the world. I mean, like the south of France or Thailand or whatever. And I'd be speaking in front of thousands of people and sometimes millions, you know, on television. So I was really, really terrified and nervous about speaking. So I took a comedy class because I'd always had an interest in doing comedy. And I thought, hey, you know, if I can do well in comedy, then speaking on stage will be much, much easier. And that's exactly what happened.
ഡാൻ നൈനൻ തന്റെ പിതാവിന്റെ സ്വദേശമായ കായംകുളവും കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളും സന്ദർശിച്ചപ്പോൾ മറക്കാനാവാത്ത കുറെ രസകരങ്ങളായ അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു. തന്റെ കേരള സന്ദർശനത്തിനിടയിൽ രുചിച്ച ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഏതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു,
KFC.
പുട്ടും കടലയും എന്ന ഉത്തരം പ്രതീക്ഷിച്ച എന്നെ ഡാനിന്റെ ഈ മറുപടി അമ്പരിപ്പിച്ചു. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കിട്ടാറുള്ള KFC തന്നെയാണോ ഇതെന്ന് ചിന്തിച്ച എനിക്ക് ഈ KFC വിവരണവും അദ്ദേഹം പറഞ്ഞു തന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കേരളമെന്ന് ഡാൻ പറയുന്നു. കേരളം സന്ദർശിച്ച ഡാനിന്റെ മനസ്സിൽ ധാരാളം രസകരങ്ങളായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നുവെന്നും അവയെ തന്റെ ഹാസ്യ അവതരണത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു.
I was there when I was a kid, and then I did a tour in 2009 of a bunch of cities in India, including Goa. So I had some time off, so I went to Kovalam. And so yeah, so I was there in 2009, and of course it's the most beautiful part of India, actually, according to people who live in Kerala anyway. But it was beautiful. It was awesome. I think I know why they have no casinos in Kerala, because I think you gamble with your life when you drive. I mean, I couldn't believe it. It looked like something out of a chase scene in a movie, you know. I have it on video. It was pretty scary, but you know, it was wonderful. The people are fantastic. Great food. And I had a wonderful time in Kerala, and I'm looking forward to going back. I've talked about Kerala and about Malayalis in general a lot in my act.
ജനിച്ചതും വളർന്നതും വിദേശത്താണെങ്കിലും തന്റെ ഓരോ അവതരണവും കാണികളുടെ ആസ്വാദനശേഷിക്ക് ഒത്തവിധമാക്കാൻ ശ്രമിക്കാറുണ്ട് ഡാൻ. മെൽബണിൽ കഴിഞ്ഞ വാരം ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ക്ലബ് ഉൾപ്പെടെയുള്ള 3 വേദികളിലും ഇന്ത്യൻ ആസ്വാദകർക്ക് വേണ്ടിയായിരുന്നു ഡാൻ അവതരിപ്പിച്ചത്. മലയാളികൾക്ക് വേണ്ടിയായാലും പഞ്ചാബികൾക്ക് വേണ്ടിയായാലും ഗുജറാത്തികൾക്ക് വേണ്ടിയായാലും അദ്ദേഹം ഒരുക്കുന്ന ഹാസ്യത്തിന്റെ അംശങ്ങൾ ഈ ആസ്വാദകരെ ലക്ഷ്യമിട്ടു തന്നെയാണ്.
It really kind of depends about the, you know, the audience I'm in front of. If I'm in front of, you know, white people, it's different. And if I'm in front of Indians, it's different. And if I'm in front of people from Kerala, then, you know, I'll do a lot more Kerala type of material. When you're a comedian, you want to make sure that you tailor the material to the audience. I mean, it's very important. I mean, if I'm doing something, say, like I did last year for the President of the United States, right, the jokes that group understands are going to be different from Indians, right? So it's going to be almost a totally different show sometimes. And there's some stuff that's common, but by and large, you know, people can't laugh if they can't relate to something. If they don't know something, they won't laugh. If I do cricket jokes in America, they won't understand that. And if I do American football jokes here, they might not understand it. So it's really, you know, you have to tailor it to your audience. That's a very important part of this job.
താൻ വളർന്നു വന്നതും ചെറുപ്പത്തിൽ ഇടപഴകിയിരുന്നതും മലയാളി സമൂഹത്തിനൊപ്പം തന്നെയായിരുന്നു എന്ന് ഡാൻ ഓർമ്മിക്കുന്നു.
When we were growing up, yes, we went to a lot of Malayali weddings and Onam, and so my father, basically, you know, being the, I guess, the dominant person in the marriage, we mostly hung out with Indians and mostly Malayalis, of course, in Martoma church.
ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടുത്തെ ഭാഷ പഠിക്കാൻ ശ്രമിക്കാറുള്ള ഡാനിന് പക്ഷേ മലയാളത്തിന്റെ ചുവ അത്ര കണ്ട് വഴങ്ങുന്നില്ല. മലയാളത്തിൽ അറിയാവുന്ന ഒരു വാചകം പറയാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയ ഉത്തരം ഇതായിരുന്നു.
The only thing I know in Malayalam is ninde molka padanatta vaisa ano, which means is your daughter 18 years old. I learned that when I was shooting a movie with M. Night Shyamalan, who is half Malayali actually.
മലയാള ഭാഷ എന്നും കേരളത്തിലുള്ളവർക്ക് മാത്രം വഴങ്ങുന്ന ഒന്നായതുകൊണ്ടാവാം ഏത് ഭാഷയും എളുപ്പത്തിൽ സംസാരിക്കുന്ന ഡാനിന് വഴങ്ങാത്തതും. എന്നാൽ മലയാളം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടി ഇതായിരുന്നു.
I have not tried to learn Malayalam only because I don't know of any courses. I mean, I can get courses in French or, you know, Swahili or whatever, but I haven't found a Malayalam Rosetta Stone or you know, Pimsleur. I'd love to have one, but I haven't found one yet.
ലളിതമായ ജീവിത രീതിയും കുറെ ജീവിത മൂല്യങ്ങളും നിറഞ്ഞ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് ഡാൻ നൈനൻ. തന്റെ ഹാസ്യാവതരണത്തിൽ അസഭ്യങ്ങളും അശ്ലീലങ്ങളും കടന്നുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഡാൻ. ഇത്തരത്തിലുള്ള അവതരണമായതിനാൽ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയെയും മറ്റ് പ്രമുഖ വ്യക്തികളെയും പൊട്ടിച്ചിരിപ്പിക്കാനുള്ള അവസരവും ഡാനിന് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ നാട്ടിൽ പോയാലും എത്ര പ്രശസ്തരായ വ്യക്തികളെ കണ്ടുമുട്ടിയാലും യേശുദാസിന്റെ പേരും ഗാനങ്ങളും ഓർക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. പാതി മലയാളിയായ ഡാൻ നൈനാനും പറയാനുള്ളത് ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. താൻ ആരാധിക്കുന്നതും ഏറ്റവും പ്രശസ്തനുമായ മലയാളി ആര് എന്ന ചോദ്യത്തിന് ഡാനിൽ നിന്നും ഒരുത്തരമേ ലഭിച്ചുള്ളൂ.
A favorite Yesudas song.
നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ച ഒരു ഗാനത്തിന്റെ ഈരടി മൂളുവാനും ഡാൻ മറന്നില്ല.
ഓ പ്രിയ
മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.